SBS Radio.
നമസ്കാരം, ഐ എം വിജയൻ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം. നമസ്കാരം
ഐ എം വിജയൻ. ആദ്യം തന്നെ ഓസ്ട്രേലിയയിൽ വരാനിടയായ സാഹചര്യം ഒന്ന് പറയൂ.
ഇല്ല, ഇവിടെ ഓസ്ട്രേലിയയിൽ ഇവിടെ അങ്കമാലി അസോസിയേഷൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടിട്ട് വന്നതാണ്. ഞാനും പ്രമോദുണ്ട്, സിനിമാനിലെ കാച്ചുദാനം ചെയ്യുന്ന പ്രമോദ്. പ്രമോദും ഞാനും കൂടിയിട്ടാണ് വന്നത്.
ഓസ്ട്രേലിയയിലത്തെ ആദ്യത്തെ സന്ദർശനമാണോ ഇത്?
ഞാന് ആദ്യമായിട്ടാണ്. മറ്റേ പ്രമോദ് നാലാമത്തെ
വട്ടമാണ്
ഓസ്ട്രേലിയ പ്രോഗ്രാം ഒക്കെ ചെയ്യാൻ വേണ്ടി വരുന്നതാണ്.
ഐ എം വിജയൻ റഷ്യയിൽ നിന്നാണ് ഓസ്ട്രേലിയയിലേക്ക് എത്തിയിരിക്കുന്നത്. ലോകകപ്പിന്റെ ആവേശം ഇപ്പോഴും ലോകകപ്പ് മത്സരങ്ങൾ കണ്ടതിന് ശേഷം ഉണ്ടായിരിക്കുമല്ലോ. എങ്ങനെയാണ്, ഒന്ന് പങ്കുവെക്കാമോ ലോകകപ്പിന്റെ ഒരു ആവേശം?
തീർച്ചയായിട്ടും ഭയങ്കര രസമായിരുന്നു. കാരണം ഞാനിപ്പോ അഞ്ചാമത്തെ വേൾഡ് കപ്പാണ് കണ്ടിട്ടുള്ളത്. നാല് ഫൈനൽ കണ്ടിട്ടുണ്ട്, പിന്നെ ഒരു സെമി ഫൈനൽ കണ്ടിട്ട്. പക്ഷെ ഭയങ്കര റഷ്യയിലെന്ന് പറഞ്ഞൊരു റഷ്യ നമുക്ക് ആയതും തൊട്ടറിയാം. മാച്ചുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ മാച്ച് മിസ്സാക്കാൻ പറ്റാതായിരുന്നു. അത്രയും നല്ല മാച്ചുകളാണ്. ഡബിൾസ് ഒരു വേൾഡ് കപ്പ് നടന്നിട്ടില്ല. കാരണം നമുക്ക് ക്വാളിഫൈ റൗണ്ടൊക്കെ നന്നായിട്ട് അറിയാം. ഭയങ്കരമായിട്ട് എല്ലാ മാച്ചും എക്സ്ട്രാ ടൈമിൽ എന്ന് പറഞ്ഞാൽ 90-94 മിനിറ്റിലൊക്കെയാണ് ഗോൾ അടിക്കുന്നതൊക്കെ. അപ്പൊ അതുകൊണ്ട് എല്ലാ മാച്ചും നമുക്ക് ഇൻട്രസ്റ്റായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വലിയൊരു ഭയങ്കര ഒരു വിജയമായിരുന്നു. ഈ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു. എല്ലാവരും ഒറ്റക്കളി മിസ്സാക്കാണ് കാണുന്ന ഒരു.
ഐ എം വിജയൻ നേരിട്ട് റഷ്യയിൽ എത്ര കളികൾ കണ്ടായിരുന്നു?
ഞാൻ രണ്ട് കളി, ഒരു സെമിയും ഒരു ഫൈനലും.
ഓക്കെ, ഫൈനലും സെമിയാണ് കണ്ടത്.
അതെ അതെ.
ഇതില് ഒരു ഈ ലോകകപ്പിന്റെ ഒരു പ്രത്യേകതയായിട്ട് എടുത്തു പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ആദ്യ റൗണ്ടുകളിൽ തന്നെ മികച്ച ടീമുകളൊക്കെ പലതും പുറത്തായല്ലോ.
അല്ല, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷ ടീമുകളൊന്നും വന്നില്ല. കാരണം ഇപ്പോ നമ്മള് കുറെ ടീമിനെ പ്രതീക്ഷിക്കും, നല്ല നല്ല ടീമിനെ പ്രതീക്ഷിക്കും. അവരൊന്നും വന്നില്ല. കാരണം എന്താ വെച്ചാൽ മറ്റുള്ള ടീം നന്നായി കളിച്ചു, അതുകൊണ്ടാണ് ഇവർക്ക്. കാരണം കൊറിയ എന്ന് പറഞ്ഞൊരു ടീം ജർമ്മനി ഒന്നാം സ്ഥാനമുള്ള ജർമ്മനീനൊക്കെ രണ്ടു ഗോളിന് അടിക്കാന്ന് പറഞ്ഞ ചെറിയ കാര്യം തന്നെ.
അപ്പൊ എന്താണ് മാറിയിരിക്കുന്നത് ഒരു ഫുട്ബോൾ രംഗത്ത്?
ഫുട്ബോൾ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തെന്ന് പറയാം. ഒരു ടീമിനെ നമുക്ക് ഇതാക്കാൻ പറ്റില്ല, ചെറിയ ടീമാന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റില്ല. എല്ലാ ടീമും ഇപ്പൊ ഐസ്ലാൻഡ് എന്ന് പറഞ്ഞൊരു ടീം, കുറച്ച് ആൾക്കാരുള്ളവരായത് അർജന്റീനെ ഡ്രോ പിടിക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യം ഒന്നല്ല, വലിയ കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാ അതാണ് പറഞ്ഞ എല്ലായിടത്തും ഫുട്ബോൾ ഭയങ്കര ഡെവലപ്പായി. അപ്പൊ ഒരു ടീമിനെ നമ്മള് ചെറുതാക്കിട്ട് കാണാൻ പറ്റില്ല. ജപ്പാൻ കളിച്ച കളി നമുക്ക് നന്നായിട്ട് അറിയാം. ജപ്പാനും മറ്റേ ഊരും കളിച്ച നല്ല കളിയായിരുന്നു. കാരണം രണ്ടു ഗോളിൽ ലീഡുണ്ടായിട്ട് മൂന്ന് ഗോള് തിരിച്ചു കളിച്ച് ലാസ്റ്റ് ഇഞ്ചുറി ടൈമിലൊക്കെയാണ് ഗോള് മേടിക്കുന്നത്. അതൊക്കെ ഭയങ്കര നല്ല കളികളായിരുന്നു. അതൊക്കെ
ഒരു ഭയങ്കര ഒരു പുതിയ സ്റ്റൈൽ ആണ് ഐ എം വിജയൻ അവിടെ റഷ്യയിൽ ഉണ്ടായിരുന്നതെന്ന്. എന്താണ് ഇതിന്റെ ഒരു പ്രചോദനം പറയൂ.
ഒന്നുമില്ല, അത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സൽമാൻ ഖാൻ ഒക്കെ കോട്ടടിക്കുന്നവനാണ്. അവൻ കോട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ദുബായ് പ്ലേസ് ആണ്. അപ്പൊ അവൻ കളി കാണാൻ പോകുമ്പോ അവൻ കുറെ മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടാക്കിയ ഒരു ദിവസമാണ്. ബാക്കിൽ ഒരു ബോളൊക്കെ ഫുട്ബോൾ വെച്ച്. അപ്പൊ അതൊരു നല്ലൊരു ഡ്രസ് ആയിരുന്നു.
ഇനി അത് എത്ര കാലം ആ ഒരു പുതിയൊരു സ്റ്റൈല് തുടരുന്നുണ്ട്?
പോലീസിലെ ജോലി.
ഇനി ഇനി ഇവിടെ മെൽബൺ സിറ്റി ഫുട്ബോൾ ക്ലബ്ബ് ഇപ്പോൾ കേരളത്തിലുണ്ട്. അതുപോലെ തന്നെ ജിറോണ ക്ലബും കേരള ബ്ലാസ്റ്റേഴ്സും ഒരുമിച്ച് ഒരു ഒരു
ടൂർണമെന്റ് ഉണ്ട്. ഞാൻ വേൾഡ് കപ്പിന് പോയപ്പോ മൂപ്പന്റെ മറ്റേ ഈ ടൂർണമെന്റ് നടത്തുന്ന മൂപ്പനും മറ്റേ കേരള ഫുട്ബോൾ അസോസിയേഷനും കൂടിയിട്ടാണ് ഈ ഇത് പിന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇവരെ കൂടിയിട്ടാണ് നടത്തുന്നത്. അപ്പൊ ആളെ ഞാൻ കണ്ടിരുന്നു നമ്മുടെ റഷ്യയിൽ വെച്ചിട്ട്. അപ്പൊ ആള് പറഞ്ഞ എന്റെ അടുത്ത് ഇങ്ങനെ കളി നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഓസ്ട്രേലിയ പോവാണ്. ഞാൻ വരുമ്പോ 26-ാം തീയതി ആവും. അപ്പൊ പറഞ്ഞു 27-ാം തീയതി എന്തെങ്കിലും കളി കാണാൻ വരണം എന്ന് പറഞ്ഞു. എന്തായാലും കളി കാണാൻ പോവത്.
27-ാം തീയതി കളി കാണുന്നുണ്ട്. 24-ാം തീയതി മിസ് ആവും തോന്നുന്നു.
24-ാം തീയതി 25-ാം തീയതി എത്തുള്ളൂ.
അല്ലെങ്കിൽ
25-ാം തീയതി പോവും, വൈകിട്ടാണല്ലോ കളി. ഞാൻ 25-ാം തീയതി കാലത്ത് എത്തും. ഞാൻ നോക്കട്ടെ.
എന്തായാലും ഇങ്ങനെയുള്ള ഇപ്പൊ വലിയ ക്ലബ്ബുകൾ, ഇപ്പൊ മെൽബൺ സിറ്റി ക്ലബും ജിറോണ ക്ലബൊക്കെ മികച്ച ക്ലബ്ബുകളാണ്. ഇത് കേരളത്തിൽ ഇവരെത്തുന്നത് കേരള ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രസക്തമാണ്?
കേരള ഫുട്ബോളിന് വലിയ ഡെവലപ്പ് ഒന്നും ഇല്ല. കാരണം കളിക്കുന്ന ബ്ലാസ്റ്റേഴ്സ് ആയിട്ടാണ്. ബ്ലാസ്റ്റേഴ്സിൽ ഒന്നോ രണ്ടോ നല്ല വലിയ സീനിയർ പ്ലേയേഴ്സ് കളിക്കണമെന്നുള്ളൂ. കേരള ഫുട്ബോളിനോ ഇന്ത്യൻ ഫുട്ബോളിനോ അങ്ങനെ രക്ഷപ്പെടാൻ അതിനുള്ള പ്ലേയേഴ്സ് കളിക്കണമെന്നില്ല. അപ്പൊ ഓക്കെ, നന്നാവണം എന്നുണ്ടെങ്കിൽ ഇന്ത്യ കേരള ഫുട്ബോളിൽ നന്നാവണം. അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ നന്നാവണമെന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ളവർ തന്നെ കളിക്കണം, കേരള ഫുട്ബോൾ നന്നാവണേ അല്ലേ. അല്ലാണ്ട് ബ്ലാസ്റ്റേഴ്സ് എന്നൊരു ടീം കളിച്ചിട്ട് കേരള ഫുട്ബോൾ ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. പിന്നെ പക്ഷെ ഫുട്ബോൾ കാണാനും ഇത്ര നല്ല ടീമുകൾ വരുന്നു, കളി കാണാനും ഫാൻസിന് നല്ല രസമാണ്. കാരണം അത്ര നല്ല ടീമിന്റെ കളി ലൈവായിട്ട് കാണാന്ന് പറഞ്ഞാൽ ഇതിന്റെ സംഘാടകർ നല്ല രീതിയിലാണ് അത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. അതൊരു വലിയ കാര്യം തന്നെയാണ്.
കേരള ബ്ലാസ്റ്റേഴ്സിൽ കേരളത്തിൽ നിന്നുള്ള കളിക്കാർ തന്നെ കളിക്കണമെന്നാണ് ഐ എം വിജയന്റെ ഒരു അഭിപ്രായം.
കേരള ബ്ലാസ്റ്റേഴ്സ് എന്നല്ല, അങ്ങനെ ഒരു കേരള ഇലവൻ ടൂർണമെന്റ് അല്ലേ. കേരള ഫുട്ബോൾ വന്നാണെങ്കിൽ കേരള ഇലവൻ ഇപ്പൊ എന്തായാലും സന്തോഷ് ട്രോഫി ജയിച്ചിട്ടുള്ളതാണ്. അപ്പൊ കേരള ഇലവൻ ഒരു ടീം ഇട്ട് കഴിഞ്ഞാൽ ഒരു മോട്ടിവേഷൻ ആവും പിള്ളേർക്ക് കളിക്കാൻ, ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. എല്ലാവർക്കും ബ്ലാസ്റ്റേഴ്സ് ടീമിൽ കളിക്കാൻ പറ്റുമല്ലോ.
ഓക്കെ, അപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിരവധി വർഷങ്ങളായി നടക്കുന്നു, അത് എത്രമാത്രം ഇന്ത്യൻ ഫുട്ബോളിനെ മാറ്റിയിട്ടുണ്ട്?
ഇന്ത്യൻ ഫുട്ബോൾ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തു. ഇന്ത്യയിൽ ഫുട്ബോൾ ഉണ്ടെന്ന് ലോകം മൊത്തം അറിഞ്ഞു. ഇന്ത്യൻ ടീം നന്നായെന്ന് വെച്ചാൽ ഇപ്പൊ ഓക്കെ, ഓൾറെഡി ഇന്ത്യൻ ടീം ഇപ്പോ ഈ ഒരു സമയത്ത് നന്നായിട്ട് കളിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം ഇന്ത്യൻ ഫുട്ബോൾ നന്നായത്. അതിപ്പോ നല്ല നല്ല പ്ലേയേഴ്സ് ഇപ്പൊ ഐ എസ് എൽ കളിക്കുന്ന പ്ലേയേഴ്സ് തന്നെയല്ല ഇന്ത്യൻ ടീമിൽ കളിക്കുന്നത്, വേറെ കുറെ പ്ലേയേഴ്സും കളിക്കുന്നുണ്ട്. ഐ എസ് എല്ലിൽ ഒന്നോ രണ്ടോ നല്ല നല്ല പ്ലേയേഴ്സിനല്ലേ കളിക്കാൻ പറ്റുള്ളൂ ഓരോ ക്ലബുകളിൽ. അതല്ലാണ്ട് എത്ര പ്ലേയേഴ്സ് വെറുതെ ഇരിക്കുന്നുണ്ട് ഇന്ത്യയിൽ. അതല്ലേ വൈ ലീഗ് കളിക്കുന്ന കുറെ പ്ലേയേഴ്സ് ഉണ്ട്, അതിൽ നിന്നൊക്കെ സെലക്ട് ചെയ്തിട്ടാണ് ഇന്ത്യൻ ടീമിലേക്ക് എടുക്കുന്നത്. പക്ഷെ ഇന്ത്യയിൽ ഫുട്ബോൾ ഉണ്ടെന്ന് ലോകം മൊത്തം അറിഞ്ഞു. ഇന്ത്യയിൽ ഫുട്ബോൾ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്, റെഡിക്ക് ഒരു പ്രൊഫഷണലായി.
അത് ഐ എസ് എല്ലിന്റെ ഒരു നേട്ടമായിട്ട്,
ഐ എസ് എല്ലിന്റെ ഒരു വലിയൊരു നേട്ടം തന്നെയാണ്. കാരണം ഇന്ത്യയിൽ ഫുട്ബോൾ ഉണ്ട് അറിയിച്ചു അന്നൊക്കെ വന്ന് കളിക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല. പിന്നെ ഇത്രയും നല്ല നല്ല പ്ലേയേഴ്സ് വന്ന് കളിക്കുന്നു, റോബർട്ടോ കാർലോസ് വന്ന് കളിച്ചു, മാഞ്ചസ്റ്ററിന്റെ പ്ലേയേഴ്സ് വന്ന് കളിക്കുന്നു, അതൊക്കെ വലിയൊരു കാര്യമില്ല. കാരണം അവര് റിട്ടയർ ചെയ്തിട്ടാണ് വന്ന് കളിക്കുന്നത്. എന്നാലും നമുക്ക് അവരുടെ ലൈവായിട്ട് കാണാൻ പറ്റുന്ന, നമ്മൾ ഈ ടിവിയിൽ കണ്ട് നമ്മളെ നാട്ടിൽ ഒന്ന് കളിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ടീമിൽ ഒന്ന് കളിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വല്ല റോബർട്ട് കിങ് വന്ന് കളിക്കുന്നു, അപ്പോൾ നമുക്കൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമില്ല.
ഇപ്പോഴൊരു ഇപ്പോൾ ക്രൊവേഷ്യ പോലെ 4 മില്യൺ ആളുകൾ മാത്രമുള്ള ഒരു രാജ്യം ലോകകപ്പിന്റെ ഫൈനലിലെത്തുമ്പോൾ ഇന്ത്യക്ക് എന്തുകൊണ്ട് ഒരു നിലവാരത്തിലൊരു മാറ്റം വലിയ രീതിയിൽ വരുത്താൻ കഴിയുന്നില്ല?
നമ്മൾ ആദ്യ കാര്യം ചോദിക്കട്ടുണ്ട്, നമ്മളേ ഇന്ത്യൻ ടീം എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ ഒരു ബെസ്റ്റ് ഫോറിലൊക്കെ വരുന്ന ചാൻസ്, ഏഷ്യൻ ഗെയിംസ് കളിച്ച് ബെസ്റ്റ് ഫോറിലൊക്കെ വരുന്ന ചാൽ നമുക്കൊരു ചാൻസ് ഉണ്ട്. കാരണം ഏഷ്യ എന്ന 4 ടീമുണ്ട്. ഇനിയിപ്പോ അമേരിക്കയില് ഈ വേൾഡ് കപ്പ്, അടുത്ത ഖത്തറിലെ വേൾഡ് കപ്പ് കഴിഞ്ഞ് അമേരിക്കയിലെ അടുത്ത വേൾഡ് കപ്പ്, അവിടെ എന്ന് പറഞ്ഞാൽ 48 ടീമാക്കും. അപ്പൊ അത് 8 ടീം ഏഷ്യയിൽ നിന്നുണ്ടാവും. അപ്പൊ ഒരു ബെസ്റ്റ് ഫോറില് നമ്മൾ ഏഷ്യയിൽ വന്നു കഴിഞ്ഞാൽ ബെസ്റ്റ് 5 വന്നാലും നമുക്ക് ഏഷ്യൻ ഗെയിംസ് ഒരു വിന്നേഴ്സ് അല്ലെങ്കിൽ റണ്ണേഴ്സോ അല്ലെങ്കിൽ ഒരു സെമി ഫൈനൽ എത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വേൾഡ് കപ്പ് കളിക്കാം. അതിനുള്ള ഒരു ഡെവലപ്മെന്റ് ഇപ്പളേ തുടങ്ങണം. ഇപ്പോൾ ഉള്ള ടീം വെച്ചിട്ട് എന്തായാലും വേൾഡ് കപ്പ് കളിക്കാം, അല്ലെങ്കിൽ നമ്മള് ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പിള്ളേരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് അവർക്ക് നല്ല കോച്ചിങ് കൊടുത്ത് നല്ല രീതിയിൽ നല്ലൊരു അക്കാഡമി തുടങ്ങി, അതിപ്പോ തുടങ്ങുന്നുണ്ട് നല്ല അക്കാഡമി. നമ്മൾ അണ്ടർ 17 അണ്ടർ 16 അണ്ടർ 15 ഒക്കെ നല്ല ടീമാണ്, ഇന്ത്യയുടെ നല്ല ടീമാണ്. അപ്പൊ അവര് ഡെവലപ്പ് ചെയ്ത് വന്നാൽ തീർച്ചയായിട്ടും കുറച്ച് ഒരു 10-25 വർഷത്തിനുള്ളിൽ നമുക്ക് ഇന്ത്യ മറ്റേ വേൾഡ് കപ്പ് കളിക്കാം.
ഇനി ഐ എം വിജയന്റെ ഒരു സിനിമ സംബന്ധമായിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, ഐ എം വിജയനെ കുറിച്ചൊരു സിനിമ തന്നെ ഒരുങ്ങുകയാണ്, ഐ എം വിജയന്റെ ജീവിതത്തെ കുറിച്ച്. നിവിൻ പോളിയാണ് ഐ എം വിജയന്റെ വേഷമിടുന്നത്, ഇതേ കുറിച്ച് കൂടുതൽ പങ്കുവെക്കാമോ?
ഇല്ല, ഞാൻ അരുൺ ഗോപിയാണ് ഡയറക്ട് ചെയ്യുന്നത്. അപ്പൊ എന്റെ അരുൺ ഗോപി ഒരു 5-6 കൊല്ലമായിട്ട് എന്റെ പിന്നാലെ ഇവിടെ നടക്കണോ, അങ്ങനെ എന്താണ് എവിടെയാണ് ചേട്ടാ അങ്ങനെ ചോദിച്ചാൽ, കളിക്കാൻ പോയാലും എവിടെ കളിക്കാൻ പോയാൽ എങ്ങനെയാണ് ചോദിച്ചാൽ, കൊറേ എന്റെ പിന്നാലെ ഇവിടെ നടക്കണം. അപ്പോ എന്നോട് ചോദിച്ചു, ഞാനൊരു ബയോപിക് ചെയ്തോട്ടെ. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, എന്നെ കുറിച്ചൊരു സിനിമ എടുക്കാന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ്. അപ്പൊ ഞാൻ ആരാണ് അവർ അഭിനയിക്കണേ ചോദിച്ചപ്പോ ഇങ്ങനെ നിവിൻ പോളിയാണ്. അപ്പൊ ഞാനും ഡയറക്ടർ ചോദിക്കുമ്പോ നിവിനോട് ഞാനൊരു കാര്യം ചോദിച്ചുള്ളൂ, നിവിൻ പന്ത് കളിക്കാറിയോ ചോദിച്ചു. അപ്പൊ പറഞ്ഞു പോയേട്ടാ, ഞാൻ 1-10 ഞാൻ ഫുട്ബോൾ കളിച്ചിരുന്നു, കളിച്ചുകൊണ്ടിരിക്കാൻ എന്റെ കാലൊടിഞ്ഞാരാണ് ഞാൻ കളി നിർത്തിയത്. അപ്പൊ എനിക്ക് തോന്നിയാ അറ്റ്ലീസ്റ്റ് ഫുട്ബോൾ നല്ല ടച്ചുള്ള ആളായിരിക്കും. കാരണം അത്രയും കളിച്ച സ്കൂളിലുള്ള 10-ാം ക്ലാസ് വരെ കളിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ബോൾ ട്രാപ്പ് ചെയ്യാനോ ഒരു കിക്ക് ചെയ്യാനൊക്കെ അറിയുന്ന ഒരാളാണ്. പറഞ്ഞാൽ അത് മതി. കാരണം പന്ത് കളിക്കാൻ അറിയാത്ത ആളാണ് ഐ എം വിജയന്റെ ഒരു ഫിലിം ചെയ്യുമ്പോ എന്തായാലും ഐ എം വിജയൻ പന്ത് കളിച്ചിട്ടാണ് വളർന്നത്, അല്ലാണ്ട് ഞാൻ സിനിമ നടനായിട്ട് ഒന്നല്ല. അപ്പൊ തീർച്ചയായിട്ടും നിവിന് പന്ത് കളിക്കാൻ അറിയാത്ത, പിന്നെ അഭിനയിക്കേണ്ട കാര്യം ഞാൻ അവനോട് ചോദിക്കേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി അവൻ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് അഭിനയം. ഇതിൽ അഭിനയിക്കേണ്ട കാര്യമില്ല, ഐ എം വിജയന് അഭിനയല്ലല്ലോ ഇതിൽ, ഒരു കളിയും പിന്നെ അവന്റെ സിറ്റുവേഷൻ അതൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് സിനിമയുടെ കാര്യം. ഒരു ബയോപിക് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ.
ഇത് മലയാളത്തില് ഏറ്റവും മുതൽ മുടക്കുള്ള സ്പോർട്സ് സിനിമയായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
നല്ല ബഡ്ജറ്റ് ഉള്ള ഒരു പടമാണ്, കാരണം കുറേ സ്ഥലങ്ങളിൽ ഞാൻ പോയി കളിച്ചിട്ടുള്ളതാണ്. കാരണം ഞാൻ പഞ്ചാബിൽ പോയി കളിച്ചിട്ടുള്ളതാണ്, അതേപോലെ തന്നെ കൽക്കട്ടയിലൂടെ കളിച്ചിട്ടുള്ളതാണ്, ഞാൻ പാകിസ്ഥാന്റെ എതിര് പാകിസ്ഥാനില് ഹാട്രിക് ഒക്കെ അടിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ പോയി ഷൂട്ട് ചെയ്യേണ്ടി വരും. ഇവിടെ കൽക്കട്ട കൽക്കട്ടന്റെ മോഹൻ ബാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലോ, അങ്ങോട്ട് പോയി ഷൂട്ട് ചെയ്യേണ്ടി വരും. ഈസ്റ്റ് ബംഗാളായാലും മോഹൻ ബാനും ജെ സി ടി പോയി ഷൂട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ നല്ല അതിൽ നിന്ന് പതുക്കെ എടുക്കാൻ പറ്റുള്ളൂ, കാരണം ഒറ്റടിക്ക് ഒരു സിനിമ എടുക്കണ പോലെ എടുക്കാൻ പറ്റില്ല, കാരണം കൊറേ കാര്യങ്ങളുണ്ടല്ലോ അതില്. കൊറേ സ്ഥലത്ത് പോയിട്ടുള്ളതാണ്, പിന്നെ എന്റെ വീടിന്റെ ഇത് ജനിച്ചു വളർന്നത് എങ്ങനെയാണെന്നൊക്കെ അത് ഡയറക്ടറിനെ അറിയാം. അവൻ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ കുറച്ച് ബിസിയാണ് ആള്. അപ്പൊ ഈ മോഹൻലാലിന്റെ അമ്മന്റെ പടം കഴിഞ്ഞിട്ട് എന്തായാലും ഉണ്ടാവും അത്.
ഇനി സിനിമ സംബന്ധമായ അതിനൊരു ഒരു ചോദ്യം കൂടെ അവസാനമായിട്ട് ചോദിക്കുകയാണ്. മലയാളത്തിൽ ഇത് ഞാൻ ഒരു അഭിമുഖത്തിൽ വായിച്ചതാണ്. ഇത് മലയാളത്തിൽ നിരവധി സിനിമയായിപ്പോൾ ഐ എം വിജയൻ അഭിനയിക്കുന്നു, എങ്കിലും താരസംഘടനയായ അമ്മയിൽ ഇപ്പോഴും ഒരു അംഗമല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന്റെ ഒരു കാരണം എന്താണ് കാരണം? അല്ല, ഒരു സിനിമയിൽ അഭിനയിച്ചവർക്ക് വരെ മെമ്പർഷിപ്പ് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്.
ഞാനും പത്ത് പഞ്ച പടത്തിലേ മൂന്ന് തമിഴ് പടത്തിലൊക്കെ ചെയ്തു, പിന്നെ മമ്മൂക്കരെ കൂടെ രണ്ടു പടം ചെയ്തു, മോഹൻലാലിന്റെ കൂടെ പടം ചെയ്തു, സംഭവം എല്ലാരെ കൂടെ ഒക്കെ പടം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് കിട്ടിയിട്ടില്ല, മെമ്പർഷിപ്പ് കിട്ടിയില്ല. ഞാൻ
ചോദിക്കാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ അത് എങ്ങനെയാണത്?
ചോദിച്ചു, ഇപ്പൊ ഇന്നസെന്റ് ഏട്ടനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നസെന്റ് പറഞ്ഞ ശരിയാക്കാം, കാരണം ഇപ്പൊ കുറച്ച് പ്രശ്നങ്ങൾ നടക്കണേ, അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്തായാലും ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ ഒരു മെമ്പർഷിപ്പ് കിട്ടാന്ന് നല്ലൊരു കാര്യമാണ്, കാരണം അമ്മയിലൊക്കെ ഒരു മെമ്പർഷിപ്പ് കിട്ടാന്ന് വലിയൊരു കാര്യം തന്നെ. സ്പെഷ്യൽ കൺസെഷൻ ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ തരാം അവർക്ക്, തീർച്ചയായിട്ടും തന്നു കഴിഞ്ഞാൽ സ്വീകരിക്കുന്നതായിരിക്കും.
പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇങ്ങനെ
ഇല്ലില്ല, അങ്ങനെ കാരണമൊന്നുമില്ല. ഞാൻ വലിയ എമൗണ്ട് ആണ്, നമുക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി ഒന്നും ഇല്ല, മറ്റേത് കൊടുക്കാൻ വേണ്ടി മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിട്ട്. എമൗണ്ട് എന്ന് പറഞ്ഞാൽ ബിഗ് എമൗണ്ട് ആണ്. അപ്പൊ അതൊക്കെ കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണ് അതിൽ കയറിയിട്ടുള്ളത്. പക്ഷെ അതൊരു നല്ല കാര്യമാണ്, അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് മെമ്പർഷിപ്പ് എടുക്കും. ഒരു 1 ലക്ഷം 1.5 ലക്ഷം മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോ നമുക്ക് ഇങ്ങനത്തെ ആൾക്കാർ എടുക്കുള്ളൂ. അത് നല്ലൊരു കാര്യം തന്നെയാണ്.
ഐ എം വിജയൻ ഓസ്ട്രേലിയൻ മലയാളികളോട് SBS മലയാളത്തിലൂടെ ഇത്രയും വിശദമായി സംസാരിച്ചതിന് വളരെയധികം നന്ദി.
താങ്ക്സ്. ഞാൻ ആദ്യമായിട്ടാണ് ഓസ്ട്രേലിയ വരുന്നത്, കാരണം ഓസ്ട്രേലിയയില് ഫസ്റ്റ് ടൈമാണ് ഈ അങ്കമാലി മലയാള അസോസിയേഷൻ പരിപാടിക്ക് വേണ്ടി വന്നിട്ടുള്ളതാണ്. Tell us what you think. Like us on Facebook or follow us on Twitter.